الحمد لله رب العالمين، اللهم صل على سيدنا محمد وآله. ആറാമത്തെ ജുസ് തുടങ്ങുന്നത് സൂറ നിസായിലെ 148-ാമത്തെ ആയത്ത് തൊട്ടാണ്. അവസാനിക്കുന്നത് സൂറ മായിദയിലെ 81-ാമത്തെ ആയത്താണ്. സൂറ നിസായിലെ ഭൂരിപക്ഷ ആയത്തുകളും കഴിഞ്ഞ ജുസിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്. മുനാഫിക്കുകളോട് അനുവർത്തിക്കേണ്ട നേത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു. ഇവിടെ അള്ളാഹു പറയുന്നത് ചീത്തയെ നിങ്ങൾ പരസ്യപ്പെടുത്തരുത്, ഇല്ലാമല്ലൊലിമ അക്രമത്തിന് ഇരയാക്കപ്പെട്ടവർക്കൊഴികെ അത് അനുവദനീയമല്ല. ചീത്ത പരസ്യപ്പെടുത്തരുത് എന്നുള്ള പോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ നന്മയും അങ്ങനെ പരസ്യപ്പെടുത്താവുന്നതല്ല. ചില കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അത് ചീത്തയാണ് എന്ന് ധരിച്ചിട്ടോ അത് ലജ്ജാകരമായ കാര്യമാണ് എന്ന് ധരിച്ചിട്ടോ മാത്രം പറയുന്നതല്ല. ചില കാര്യങ്ങൾ നന്മയാണെങ്കിൽ പോലും അതും അങ്ങനെ പരസ്യപ്പെടുത്തരുത്. ഇവിടെ വ്യക്തമാക്കി പറയുന്നത് മുനാഫിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതായത് നിങ്ങളോട് ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തിരിച്ച് അഭിവാദ്യം ചെയ്യണം, നിങ്ങളോട് ഇങ്ങോട്ട് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് ചീത്ത പറയുക അങ്ങനെയൊന്നും ചെയ്യരുത്, അക്രമത്തിന് ഇരയാക്കപ്പെട്ടവർക്കൊഴികെ അവർക്ക് മാത്രമാണ് അങ്ങനെ ചീത്ത പറയാനൊക്കെ ഉള്ള ഒരു ഇളവ് അള്ളാഹു നൽകുന്നത്. അതും സമൂഹത്തിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു പറയുന്നത്. മുനാഫിക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അത് കൂടുതൽ പ്രസക്തമാണെന്ന് മാത്രം. ഈ മുനാഫിക്കുകൾ അവർ തന്നെയാണ് കുഫർ ചെയ്ത ആളുകളെന്ന് പറയുന്നത്, യഹൂദരായിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരുപാട് നബിമാർ അള്ളാഹു അയച്ചിരുന്നു. അവരെന്താണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് അള്ളാഹു ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഇന്നലദീന അക്ഫറു നബില്ലാഹി റസൂലി വൈരീദുനായി യുഫരിഖു ബൈനല്ലാഹി റസൂലിഹി എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനോടും റസൂലിനോടും കുഫർ ചെയ്യുന്ന ആളുകളെന്നും അവരോ അവരെ കുറിച്ച് അള്ളാഹു വീണ്ടും പറയുന്നത് അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാരുടെ ഇടയിലും വേർതിരിവുണ്ടാക്കുന്നവരെന്ന്. അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാർക്കിടയിലും, പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അവരിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഹിതത്തെ മനസ്സിലാക്കുന്നത്, അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർക്കും അള്ളാഹുവിനും ഇടയിൽ വിവേചനം കൽപ്പിക്കുക എന്ന് പറയുന്നത് കുഫറാണ്. പ്രവാചകന്മാർ കൊണ്ടുവരുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, പ്രവാചകന്മാർ പറയുന്നതൊക്കെ അള്ളാഹു പറയുന്നതാണ്, പ്രവാചകന്മാർ സംസാരിക്കുന്നതൊക്കെ അള്ളാഹു സംസാരിക്കുന്നതാണ്. ഖുർആൻ അറബി ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്, അള്ളാഹുവിൻ്റെ ഭാഷ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു ഭാഷയില്ല. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. പക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിന് അള്ളാഹുവിൽ നിന്ന് അവതരിച്ച് കിട്ടിയ സാധനത്തെ നമുക്ക് മനസ്സിലാകുന്ന അറബി ഭാഷയിലായിട്ട് നമുക്ക് എത്തിച്ചു തരുമ്പോൾ ആ അറബി ഭാഷയിലുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ്റെ രീതിയെക്കുറിച്ചോ അതിൻ്റെ ഭാഷയെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല, കാരണം അത് മറ്റൊരു റെൽമിൽ നടക്കുന്ന സംഗതിയാണ്. എന്നാൽ അള്ളാഹുവിൽ റസൂലിൽ നിന്ന് നമുക്ക് എത്തുന്ന ഖുർആന് അറബി ഭാഷയിലുള്ള ഒരു ഖുർആന്, മനുഷ്യ ഭാഷയിലുള്ള ഖുർആന്, മനുഷ്യൻ്റെ ശൈലിയിലുള്ള ഖുർആന്, മനുഷ്യർക്ക് പാരായണം ചെയ്യാവുന്ന ഖുർആന്, മനുഷ്യർക്ക് എഴുതാവുന്ന ഖുർആന്, അത് റസൂലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഏത് തരത്തിലായാലും റസൂലിൽ നിന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അങ്ങനെ റസൂലുമാര് റസൂലുകൾ അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവർക്കിടയിൽ വിവേചനം കൽപ്പിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കും പ്രവാചകന്മാരെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഫറാണ്. അതുപോലെ വയക്കൂലുവിനും ചില നബിമാരെ ഞങ്ങൾ അംഗീകരിക്കുന്നു, വേറെ ചിലരെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും കുഫറാണ്. കാരണം നബിമാരൊക്കെ ഒരേ കുടുംബത്തിൽ ഒരേ പരമ്പരയിൽപ്പെട്ടവരാണ്. ഒരാൾ അംഗീകരിക്കുക മറ്റൊരാൾ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരാളുടെ തുടർച്ച തന്നെയാണ് അടുത്ത ആള്. അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായിട്ടുണ്ടെങ്കിലും മുമ്പ് നമ്മൾ പറഞ്ഞു റസൂലിന്റെ നിയോഗം അവസാനമാണെങ്കിലും റസൂലിന്റെ ഗ്രേഡ്, വജൂദിയായ ഗ്രേഡ് ഏറ്റവും ഫസ്റ്റാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ നബിമാരെയും മുഴുവൻ നബിമാരെയും നിഷേധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്കിടയിലും വിവേചനം കൽപ്പിക്കാൻ പാടില്ല. യുരീദുന യത്തഖിദു ബൈനദാലിക സബീല എന്ന് പറയുന്നുണ്ട്. അവര് മുനാഫിക്കുകളായ കാഫിറുകളായ ആളുകൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ മറ്റൊരു വേ ഔട്ടാണ് കാണുന്നത്, അതൊക്കെ കുഫറാണ്. അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു അവരാണ് ശരിക്ക് ഉലായി കഹുമുൽ കാഫിറുന ഹക്ക. അതിനു വിപരീതമായിട്ട് മൂമിനുകളെ കുറിച്ച് പറയുന്നത് അവര് പറയും യുഫരിക്കു ബൈന അഹദിൻ മിന്നും, അവർക്കിടയിൽ പ്രവാചകന്മാർക്കിടയിലൊന്നും യാതൊരു വേർതിരിവും ഉണ്ടാക്കാത്ത ആളുകളാണ്. അതുപോലെ അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാർക്കിടയിലും വേർതിരിവ് ഉണ്ടാക്കാത്ത ആളുകളാണ്. പ്രവാചകന്മാർ കൊണ്ടുവന്നൊക്കെ അള്ളാഹുവിൻ്റെതായിട്ട് മനസ്സിലാക്കുന്നവരാണ്. പ്രവാചകന്മാർക്കുള്ള ഇത്താത്ത് അള്ളാഹുവിനുള്ള ഇത്താത്താണെന്ന് മനസ്സിലാക്കുന്നവരാണ്. അതുപോലെ മുനാഫിക്കുകളുടെ വിഷയം പറയുമ്പോൾ അള്ളാഹു പറയുന്നത് അവർ കരാർ ലംഘിച്ചവരാണ്, അവരുടെ കരാർ ലംഘനം കാരണം മാത്രമല്ല അള്ളാഹുവിന്റെ ആയത്തുകളോടുള്ള കുഫ്ർ കാരണം മാത്രമല്ല അമ്പിയാക്കളെ കൊന്നത് കാരണം അവർക്ക് അവരുടെ പതനത്തിന്റെ അധപതനത്തിന്റെ കാരണമായിട്ട് പറയുന്നത് ഇതൊക്കെയാണ്. അള്ളാഹുമായിട്ട് ചേർന്നുണ്ടാക്കി അള്ളാഹുവോടുള്ള കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പ്രവാചകന്മാർ മുഖേന നൽകുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക എന്നുള്ളതും പ്രവാചകന്മാരെ അനുസരിക്കുക, അവർക്ക് വഴിപ്പെടുക, പ്രവാചകന്മാർക്ക് ശേഷം വരുന്ന അടുത്ത പ്രവാചകനെ അനുസരിക്കുക, ഇതൊക്കെയാണ് അള്ളാഹുവിനോട് ചെയ്ത കരാർ. അള്ളാഹുവിനോട് ചെയ്ത കരാർ തന്നെയാണ് എപ്പോഴൊക്കെ ഹിദായത്തുമായിട്ട് റസൂല് വരുമ്പോൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെയും ആ റസൂലിനെ നിങ്ങൾ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് ചെയ്ത കരാറാണ്. ഈ കരാർ ലംഘിക്കുക, അതോടൊപ്പം പ്രവാചകന്മാർ കൊണ്ടുവന്ന കാര്യങ്ങൾ ലംഘിക്കുക, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുക, കുഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരത്തോടെ പുറന്തെറിഞ്ഞു നിൽക്കുക, അത് കളവാണെന്ന് പറയുക, അതിനോട് നന്ദികേട് കാണിക്കുക, ഇതൊക്കെ കുഫറാണ്. ഇത് അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇറക്കിയ കിതാബ് മാത്രമല്ല പ്രവാചകൻ തന്നെയും ഒരായത്താണ്. പ്രവാചകന്മാരില്ലാത്ത നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് വരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള ആളുകളാണ്. അവരും അള്ളാഹുവിന്റെ ആയത്താണ്. ഖത്ലിഹിമുൽ അംബിയ, അംബിയാക്കളെ കൊന്നത് അവരുടെ അധപതനത്തിന്റെ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അവരുടെ തിന്മയായിട്ട് തെറ്റായിട്ട് അള്ളാഹു നേരത്തെയും പറഞ്ഞ കാര്യമാണ് അംബിയാക്കളെ കൊല്ലുക. അംബിയാക്കളില്ലാത്ത കാലത്ത് അവരുടെ അനന്തരാവകാശികളെ ദ്രോഹിക്കുക കൊല്ലുക ഒക്കെ അതിന്റെ പരിധിയിൽ നമ്മൾ കണക്കൂട്ടുന്നതാണ്. അതോടൊപ്പം കുലൂബുന ഗുൽഫുൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൽബ് ഫുള്ളാണ്, ഞങ്ങൾ ഫുള്ളാണ്, ഞങ്ങൾക്ക് അപ്പുറത്തിനിയൊന്നും വേണ്ട എന്ന് പറയുന്ന അഹങ്കാരം, ഞങ്ങളാണ് ടോപ്പ്, ഞങ്ങൾ ഫുള്ളാണ്, ഇനിയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സംഗതി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു അവരുടെ ഹൃദയത്തെ പൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് മുഅ്മിനുകളാകാൻ കഴിയുന്നില്ല. പുതിയ ഒരു നബിയെ വിശ്വസിക്കാതിരിക്കാൻ കാരണം അല്ലെങ്കിൽ അവരിൽ എത്തിപ്പെടാതിരിക്കാനും അവരെ അംഗീകരിക്കാനും അവരെ പിൻപറ്റാനൊന്നും ഭാഗ്യം കിട്ടാതിരിക്കാനുള്ള കാരണം പലപ്പോഴും നേരത്തെ ഉള്ള നബിമാരോട് കുഫർ ചെയ്തതാണ്. ഇവിടെ യഹൂദരുടെ കാര്യത്തിൽ പറയുന്നത് ഈസാ അലൈഹിസ്സലാമിനെതിരെ മറിയം അലൈഹിസ്സലാമക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നബിമാർ അമ്പിയാക്കളെ കൊന്നത് ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികൾ കാരണവും അവരെ വല്ലാതെ വിഷമിപ്പിച്ച കാരണം അവരെ ഉപദ്രവിച്ചതൊക്കെ കാരണം പുതിയൊരു നബി വരുമ്പോൾ ആ നബിയെ പിൻപറ്റി സന്മാർഗത്തിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം കിട്ടുന്നില്ല. ഇങ്ങനെയാണ് നബിമാരെയും ഔലിയാക്കളെയൊക്കെ പിൻപറ്റുന്ന വിഷയത്തിൽ ആളുകൾ അതിനുള്ള ഭാഗ്യം കിട്ടാതെ പോകുന്നത്. നബിമാരുടെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ നബിമാരോട് കാണിച്ച അന്യായമാണ്. ഔലിയാക്കളുടെ ആളുകളാണ് എന്ന് പറയുന്നത് നേരത്തെ എല്ലാ ഔലിയാക്കളോട് കാണിച്ച അപമര്യാദയും അവരോട് കാണിച്ച കുഫറും ഒക്കെ കാരണമാണ് പിൻപറ്റി സന്മാർഗത്തിൽ എത്തിപ്പെടാൻ അവർക്ക് കഴിയാതെ പോകുന്നത്. ഈസാ അലൈഹിസ്സലാമിനെതിരെ വലിയ അപവാദങ്ങൾ അവർ ഉന്നയിച്ചപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു ഉന്നതമായ ദർജ നൽകിയിട്ടുണ്ട് എന്നാണ്. അല്ല, ഈസാ അലൈഹിസ്സലാമിന്റെ യാഥാർത്ഥ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യം, അള്ളാഹുവിലുള്ള വിശ്വാസം, ഈ കാര്യങ്ങളൊക്കെ ഏതൊരാൾക്കും മരണസമയത്ത് ബോധ്യപ്പെടുന്നതാണ്. ഈ ജീവിതം അവസാനിക്കുമ്പോൾ മരിക്കുന്ന വേളയിലെങ്കിലും അഹ്ലു കിതാബിന് അവരുടെ ഓരോ അഹ്ലു കിതാബിന്റെയും മരണ സന്ദർഭത്തിൽ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുവരെ മാത്രം അവർ ലന്നിനെ ഊഹത്തെയൊക്കെ പിൻപറ്റി അവരങ്ങനെ പോകുന്നു. പിന്നെ മറനീങ്ങി യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം അവർക്ക് തന്നെ മരണമാസന്നമാകുമ്പോൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ അള്ളാഹു പറയുന്നത് എല്ലാ നബിമാർക്കും വഹി വന്നിട്ടുണ്ട്, ഇതൊരു പുതിയ കാര്യമല്ല, അവർക്കൊക്കെയും വഹി വന്നിട്ടുണ്ട്, നൂഹിന് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ശേഷം വന്ന എല്ലാ നബിമാർക്കും വന്നിട്ടുണ്ട്. ആളുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു അവർക്കൊക്കെ വഹി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കും വഹി കിട്ടുന്നത്, അതുകൊണ്ടൊരു പുതിയ കാര്യമല്ല. അതുപോലെ അമ്പിയാക്കളെയും ഔലിയാക്കളൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ നേരത്തെയുള്ള ആളുകൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത് കിട്ടുമെന്നും അന്ത്യനാൾ വരെ അള്ളാഹുവിൻ്റെ കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവോടുള്ള ബന്ധത്തെക്കുറിച്ചും അവരിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനും പറയുമ്പോൾ ഇതെന്തോ ഇവിടെ നടക്കാത്ത ഒരു കാര്യമാണ് എന്ന് കരുതേണ്ടയില്ല. നബിമാരുടെ കാര്യത്തിലും അതെ, ഔലിയാക്കളുടെ കാര്യത്തിലും അതെ. മുമ്പുള്ള നമ്മൾ അംഗീകരിക്കുന്ന നബിമാർക്കും ഔലിയാക്കൾക്കൊക്കെ ഉള്ളതുപോലെ എല്ലാ കാലത്തും അതുണ്ട്. അത് റസൂലിന്റെ കാര്യത്തിലാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമൊക്കെ നേരത്തെ തന്നെയുള്ള നബിമാർ പറഞ്ഞതും ചെയ്തതുമായ രീതിയാണ്. അള്ളാഹു പറയുന്നു ചില നബിമാരെ കുറിച്ച് താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, ചില നബിമാരെ കുറിച്ച് വിവരിച്ച് തന്നിട്ടില്ല, അത്രയേ ഉള്ളൂ. കുറച്ചാളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെയാണ് എല്ലാ കാര്യവും. കുറച്ചാളുകളെ കുറിച്ച് നമുക്ക് അറിയാം, അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ ഇതൊരു പുതിയ കാര്യം ആയിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. റസൂല മുബശിരീന മുദീരീൻ അലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തും ബഅദ റസൂൽ എന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രവാചകന്മാർക്ക് ശേഷം അള്ളാഹുവിനെതിരെ മനുഷ്യന്മാർക്ക് യാതൊരു ന്യായവും ഇല്ലാതിരിക്കാൻ സന്തോഷ വാർത്ത നൽകിക്കൊണ്ടും താക്കീത് നൽകിക്കൊണ്ടും പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ഈ താക്കീതുകാരായിട്ടുള്ള പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ ഖലീഫമാരും എല്ലാ കാലത്തും ജനങ്ങൾക്ക് മറ്റൊരു ഹുജ്ജത്ത് അള്ളാഹുവിനെതിരെ ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നവരാണ്. അള്ളാഹു മനുഷ്യന്മാരുടെ ഹിദായത്തിന് വേണ്ടി അന്ത്യനാൾ വരെ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരേക്കുമുള്ള ഒരു നബിയുമാണ്. അക്കാര്യം അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയും മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ അള്ളാഹുവിൽ ഈമാനുള്ള റസൂലിൽ ഈമാനുള്ള റസൂൽ അനന്തരാവകാശികളിലും ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ വരെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളെ കണ്ടെത്താനും അവരെ പിൻപറ്റാനുമുള്ള ഭാഗ്യം ഉണ്ടാകും. അതൊരു പുതിയ കാര്യമല്ല എന്ന് മുനാഫിക്കുകളെ മുൻനിർത്തി അള്ളാഹു പറയുന്നതിന് ശേഷം മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നത് നിങ്ങൾ അതിര് കവിയരുത് എന്നുള്ളതാണ്. നബിമാരുടെ കാര്യത്തിലും ഔലിയാക്കളുടെ കാര്യത്തിലൊക്കെ അതിര് കവിയുക എന്നുള്ളത് സംഭവിക്കുന്നതാണ്. അള്ളാഹുവാണ് ഇലാഹ്. മസീഹിനെ കുറിച്ച് നിങ്ങൾ പറയരുത് മസീഹ് മറിയത്തിന്റെ പുത്രനായ ഈസയാണ്, അത് റസൂലാണ്, കലിമത്താണ്, കലിമത്തുഹു അൽക്കാഹ ഇലാ മറിയമ വറൂഹം മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു റൂഹാണ്, അതൊക്കെയാണ്. പക്ഷേ വലാ തഖൂലു സലാസ, മൂന്ന് ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, ഒരൊറ്റ ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും, അള്ളാഹുവിന് ഒരു സന്താനമില്ല, ലഹു മാഫി സമാവാത്തി വല്ലർള്, ലഹു മാഫി സമാവാത്തി മാഫില്ലർള, ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ മിൽക്കിയത്തിൽ ഓണർഷിപ്പിലുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു ഏതെങ്കിലും ഒരാളെ പുത്രനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള അതിരുകവിച്ചല് നിങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള വിഷയം ബനു ഇസ്രായേലിനെ താക്കീത് ചെയ്യുന്നുണ്ട്, നസാറാക്കളെ താക്കീത് ചെയ്യുന്നുണ്ട്. ഇതുതന്നെയാണ് നബിമാരുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രീമിൽ സംഭവിക്കുക, അങ്ങനെയാണ് മറ്റൊരു എക്സ്ട്രീമിൽ ഇവരെ തള്ളും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിലേക്ക് പോകാനും പാടില്ല. പിന്നെ ഈ സൂറയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ അനന്തരാവകാശ നിയമത്തിന്റെ ഒരു വിഷയം, കലാലത്തിന്റെ ഒരു വിഷയം ബാക്കിയുണ്ടായിരുന്നു, ഒരു ചെറിയ ചോദ്യം വിശ്വാസികൾക്ക് ബാക്കിയുണ്ടായിരുന്നു, അതിനുള്ള ഒരു ഫത്വ കൂടെ നൽകിക്കൊണ്ട് കലാലത്തിന്റെ വിഷയത്തിൽ, അതായത് അനന്തരം എടുക്കാൻ ആരുമില്ലാതെ ഒരാൾ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ പിന്നെ സന്താനങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ, സഹോദരന്മാർ എടുക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയം വ്യക്തമാക്കിക്കൊണ്ട് സൂറ നിസാ അവസാനിക്കുകയാണ്. പിന്നെ ഈ ജുസിയിൽ തുടങ്ങുന്നത് സൂറ അൽ മായിദയാണ്.